2019 നവംബർ 10 ഞായറാഴ്ച കേരള കൗമുദി ദിനപത്രത്തിന്റെ 6 പേജിൽ നിന്ന് ഗാന്ധിജിയുടെ രാമൻ. അയോധ്യ വിധിയുടെ പശ്ചാത്തലത്തിൽ മൺമറഞ്ഞ അഗാധ പണ്ഡിതൻ ഡോക്ടർ സുകുമാർ അഴീക്കോടിന്റെ അഴീക്കോട് മുതൽ അയോധ്യ വരെ എന്ന പുസ്തകത്തിൽ നിന്നുള്ള പ്രസക്ത ഭാഗങ്ങൾ. ഇന്ന് ഇന്ത്യയിൽ മറ്റൊരു കാലത്തും ഉണ്ടായിട്ടില്ലാത്ത വിധം ഏറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കുന്ന ശബ്ദം രാമനാമമാണ്. നാട് നന്നാവുകയാണോ? പഴയ ക്ഷീണിച്ച ശബ്ദങ്ങൾ, ജനാധിപത്യം, സ്ഥിതി സമത്വം, മതനിരപേക്ഷത, ദാരിദ്ര്യ നിർമ്മാർജ്ജനം തുടങ്ങിയവ ഇതോടെ നാടിന്റെ തൊണ്ടയിൽ നിന്ന് വലിഞ്ഞു പോയിരിക്കുന്നു. കണ്ണടച്ച് ഒച്ച മാത്രം കേൾക്കുന്നവർക്ക് രാമരാജ്യം ഇത്ര പെട്ടെന്ന് വന്നെത്തിയോ എന്ന് സംശയം തോന്നിപ്പോകും. കണ്ണു തുറന്നാൽ കാണുന്ന കാഴ്ച ചെവിയെ കള്ളനാക്കി തീർക്കും. ലോകത്തിന് മുഴുവൻ സുഖം നേരുന്ന രാമശബ്ദം എവിടെ? സഹോദരഹത്യ സൃഷ്ടിക്കുന്ന ശവകൂമ്പാരങ്ങളും അതിൽ നിന്ന് ഒഴുകിപ്പോകുന്ന ചോരപ്പുടകളും എവിടെ? ഏതോ യുദ്ധം നടക്കുകയാണോ എന്ന് തോന്നിപ്പോകും. പുതിയ രാമരാവണ യുദ്ധമാണോ ഇത്? രാമരാവണ യുദ്ധമാണെങ്കിൽ പല രാവണന്മാരെ നാം കാണുന്നുണ്ട്, സംശയമില്ല. പക്ഷേ രാമൻ എവിടെ? രാമനില്ലെങ്കിൽ രാമരാവണ യുദ്ധമെന്ന് പറയാനാവില്ല, രാവണയുദ്ധമെന്നേ പറയാൻ പാടുള്ളൂ. അതെ, ഈ നടക്കുന്നത് രാമനില്ലാത്ത വെറും രാവണ യുദ്ധമാണ്. പല രാവണന്മാർ തമ്മിൽ അധികാര സീതയ്ക്കു വേണ്ടി നടത്തുന്ന യുദ്ധം. ചെകിടടിപ്പിക്കുന്ന ഒച്ചയോടെ രഥങ്ങൾ ഉരുണ്ടു നീങ്ങുമ്പോൾ യഥാർത്ഥ രാമൻ ഏതിലാണ് എഴുന്നള്ളിയിരിക്കുന്നതെന്നറിയാതെ പാവം ജനങ്ങൾ കുഴങ്ങുന്നു. യഥാർത്ഥ രാമൻ ആരാണ്, എവിടെയുണ്ട് എന്നൊക്കെ അറിയാൻ ഇന്ന് നമുക്ക് ഒരു വഴികാട്ടിയുമില്ല. 4 ദശാബ്ദങ്ങൾക്കപ്പുറത്തു നിന്ന് വരുന്ന നേർത്ത ഒരു ശബ്ദമില്ലാതെ ശരിയായ രാമന്റെ രഹസ്യം യുദ്ധഭൂമിയുടെ നടുവിൽ നിന്ന് പണ്ട് ഗീത പാടിയതുപോലെ നമുക്ക് ഉപദേശിച്ചു തന്നത് ആ ഏകാന്ത ശബ്ദമായിരുന്നു. ഗാന്ധിജിയുടെ രാമനെ ഇന്ത്യ ഇന്നു തേടിപ്പോകേണ്ടി വന്നതിന്റെ പശ്ചാത്തലം ഇതാണ്. കടൽ പോലെ പരന്നുകിടക്കുന്ന ഗാന്ധിജിയുടെ എഴുത്തുകളും പ്രസംഗങ്ങളും തെല്ലെങ്കിലും പരിശോധിക്കുന്ന ആൾക്ക് രാമനെക്കുറിച്ചുള്ള ബോധം ഗാന്ധിജിയുടെ ഹൃദയത്തിൽ ഒരു താമരപ്പൂ വിടരുന്നതുമാതിരി വികസിച്ചു വരുന്നതു കാണാൻ കഴിയും. കൊച്ചുനാളിൽ ഒരു ഗ്രാമീണ വിശ്വാസമായി തന്റെ ഉള്ളിൽ കടന്നുവന്ന ശ്രീരാമസങ്കല്പം പിന്നീട് സംസ്കരിച്ച് സംസ്കരിച്ച് എങ്ങനെ ആതുര സേവനത്തിനും ആത്മത്യാഗത്തിനും വേണ്ടിയുള്ള മഹാപ്രചോദനമായി ഗാന്ധിജി വളർത്തിയെടുത്തു എന്ന കഥ മനസ്സിലാക്കിയാൽ അദ്ദേഹം എങ്ങനെ മഹാത്മാവായി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നേരെ മറിച്ച് ശ്രീരാമ ചൈതന്യം എന്തെന്നറിയാതെ അതിനെ ഒരു ശ്രീരാമക്ഷേത്ര പ്രശ്നമാക്കി ചുരുക്കി ജനങ്ങളെ തമ്മിൽ കലഹിപ്പിച്ച് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ നേടാൻ ശ്രമിക്കുന്ന ചെറിയ മനുഷ്യരുടെ കഥകളാണ് പത്രങ്ങളിൽ വലിയ അക്ഷരങ്ങളിൽ വർണ്ണിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കുട്ടിയായ മോഹൻദാസിന്റെ മനസ്സിൽ ശ്രീരാമ വിശ്വാസത്തിന്റെ വിത്തുപാകിയത് വൈഷ്ണവ പണ്ഡിതന്മാരായിരുന്നില്ല, അറിവ് കുറഞ്ഞ ഒരു വേലക്കാരിയായിരുന്നു. ആ വിത്ത് വളർന്നു വന്നപ്പോൾ മനുഷ്യർക്കിടയിലുള്ള ഭിന്നതകൾക്കെല്ലാം അപ്പുറത്ത് തല ഉയർത്തി നിൽക്കുന്ന സാർവജനീനമായ ഒരു ആധ്യാത്മിക ബോധത്തിന്റെ മഹാവൃക്ഷമായി അത് രൂപം കൊണ്ടു. പണ്ഡിതന്മാരിൽ മിക്കവരും രാമനെ പൂജാരിമാർ പുലർത്തുന്ന ഒരു ക്ഷേത്ര പ്രതീകമാക്കി തീർത്തപ്പോൾ രാമസേവ ആതുര സേവയാണെന്നും രാമനും അല്ലായും തമ്മിൽ ഭേദമില്ലെന്നും ഗാന്ധിജി നാട്ടുകാർക്ക് പാഠം കൊടുത്തുകൊണ്ടിരുന്നു. ആ പാഠം ദഹിക്കാത്ത കുറെ പേർ ഗാന്ധിജിക്ക് ഗുരുദക്ഷിണ നൽകാൻ വിടാതെ ഗാന്ധിജിയെ പിന്തുടർന്നിരുന്നു. അവരിൽ ഒരാൾ ഒടുവിൽ ഗാന്ധിജിക്ക് അന്തിമമായ ഗുരുദക്ഷിണ നൽകി. തുളസിയുടെ രാമായണമാണ് ഗാന്ധിജിയുടെ രാമായണം. അത് പാവങ്ങളുടെ രാമകഥയാണ്. വാൽമീകി രാമായണം സംസ്കൃതത്തിലാകയാൽ സ്വാഭാവികമായി പണ്ഡിതന്മാർക്കുള്ളതാണ്. പക്ഷേ ഗാന്ധിജിക്ക് തുളസിയാണ് തുഞ്ചത്തിരിക്കുന്ന രാമഗായകൻ. എന്നാൽ സാഹിത്യത്തിലൂടെയാണ് ഗാന്ധിജി ശ്രീരാമ സത്യം സാക്ഷാത്കരിച്ചതെന്ന് ധരിച്ചാൽ അത് വലിയ തെറ്റായിത്തീരും. ആ പഴയ വേലക്കാരി കുഴിച്ചിട്ട വിത്തിനെ ഓർക്കുക. ഗാന്ധിജിക്ക് രാമൻ വാൽമീകിയുടേതോ തുളസീദാസിന്റെയോ ഭാവനാ സൃഷ്ടിയല്ല, ചരിത്ര സൃഷ്ടിയല്ല. രാമൻ ഓരോ വ്യക്തിയുടെയും ഉള്ളിന്റെ ഉള്ളിൽ ഉയർക്കൊള്ളേണ്ട സത്യമാണ്. 1928 March 30 രാമനവമി ദിവസം ആശ്രമത്തിലെ അന്തേവാസികളോട് ഗാന്ധിജി ഇങ്ങനെ പ്രസംഗിച്ചു. ആരെക്കുറിച്ച് നാം പറയുന്നുവോ ആ രാമൻ വാൽമീകിയുടെയോ തുളസിയുടേതുപോലുമോ അല്ല. ഈ രാമൻ ദശരഥന്റെ മകനോ സീതയുടെ പതിയോ അല്ല. സത്യത്തിൽ ബാഹ്യരൂപമുള്ളവനല്ല ആ രാമൻ. നമ്മുടെ ഹൃദയത്തിലുള്ള രാമന് ഭൗതിക രൂപമില്ല. ആ രാമൻ ഒരു പ്രത്യേക വർഷത്തിൽ ചൈത്രമാസത്തിലെ 9 നാളിൽ പിറന്ന ആളല്ല. അവന് ജയമില്ല. ആ രാമൻ ലോകനായകനാണ്, ജഗൽ സ്രാഷ്ടാവ്. നാം ഓർക്കേണ്ട രാമൻ നമ്മുടെ മാത്രം സങ്കല്പത്തിലെ രാമനായിരിക്കണം. മറ്റൊരാളുടെ സങ്കല്പത്തിലെ രാമനായിരിക്കരുത്. നിഷ്കളങ്കനും അരൂപനുമായ രാമനെയാണ് നാം ആരാധിക്കുന്നത്. എത്ര വിപ്ലവകരമായ വിചാരമാണിതെന്ന് ആലോചിക്കേണ്ടതാണ്. കഥാമാലകളിൽ നിന്നും ചരിത്രത്തിന്റെ സന്നിഗ്ധങ്ങളായ അവിശ്വസനീയതകളിൽ നിന്നും രാഷ്ട്രീയക്കാരുടെ മുദ്രാവാക്യങ്ങളിൽ നിന്നും ശ്രീരാമനെ സ്വതന്ത്രമാക്കുകയാണ് ഗാന്ധിജി ചെയ്തത്. രാമൻ ജനിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഗാന്ധിജി ഇന്നത്തെ രാമജന്മഭൂമി തർക്കത്തെ എന്തോ അന്തർലോചനാശക്തി കൊണ്ട് നേരത്തെ കണ്ടതായും ആ തർക്കത്തെ തന്റെ രീതിയിൽ ഇന്ത്യക്കാർക്ക് പരിഹരിച്ചു കൂർത്തതായും എനിക്ക് തോന്നുന്നു. പോരെങ്കിൽ ഗാന്ധിജി പ്രത്യേകിച്ച് എടുത്തു പറയുകയുണ്ടായി അയോധ്യ ഏതാണെന്നും എവിടെയാണെന്നും. ഇന്നത്തെ നേതാക്കന്മാർ പറയുന്നിടത്തല്ല ഗാന്ധിജിയുടെ അയോധ്യ. അത് ഭൂമിശാസ്ത്രത്തിലെ ഒരു കൊച്ചു ബിന്ദുവല്ല, ശരീരമാണ് രാമന്റെ അയോധ്യ. അതുതന്നെ കുരുക്ഷേത്രവും. ഇതൊക്കെ ഭൂമിയിലുള്ള സ്ഥലങ്ങളാണെന്ന് ധരിച്ചവർ ജനനേതാക്കളായി വരുമ്പോൾ സ്ഥലം പിടിച്ചെടുക്കാനും തിരിച്ചെടുക്കാനും മറ്റുമായിട്ടുള്ള കലാപങ്ങളും രക്തച്ചൊരിച്ചിലുകളുമൊക്കെ സംഭവിക്കും. ഇന്നത്തേതുപോലെ അയോധ്യ ശരീരമാകുമ്പോൾ രാമന് അയോധ്യ കർമ്മഭൂമിയാകുന്നു. കുരുക്ഷേത്രം യുക്തിവാദികളെക്കാൾ ഇങ്ങനെ ഗാന്ധിജി യുക്തിവാദിയാണെന്ന് തെളിയുന്നു. ചിന്തിക്കുന്നവർക്ക് പലതും തെളിയും. ക്ഷേത്രങ്ങൾ ദേശീയ സംസ്കാരത്തിലാണ് നിലകൊണ്ടതെന്നും രാഷ്ട്രീയാധികാരത്തിലല്ലെന്നും മതത്തിന്റെ വെളിയിലല്ല ഉള്ളിലാണ് ദൈവം കുടിയിരിക്കുന്നതെന്നും മറ്റും.